Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീഥി.
ദൈവത്തെ യഥാതഥം ദർശിക്കുവാൻ ആഗ്രഹിച്ച മോശയ്ക്ക് അവിടുന്ന് നൽകുന്ന രസാവഹമായ മറുപടി നാം കേട്ടതാണ്, കണ്ടതാണ്. തൻ്റെ മുഖക്കാഴ്ച നൽകാതെ പിൻഭാഗം മാത്രമായി ഒരു ഭാഗികമായ ദർശനമാണ് ദൈവം മോശയ്ക്ക് അനുവദിച്ചത്. അവിടുത്തെ മഹത്വം പൂർണ്ണമായി ഗ്രഹിക്കുവാൻ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെന്ന് മോശയിലൂടെ ദൈവം നമ്മെ അറിയിക്കുന്നത് പോലെ. എന്നിട്ടും സീനായിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഉടച്ചു കളഞ്ഞ കൽപ്പനയ്ക്ക് പകരം ദൈവം മോശയെ വിളിച്ച് വീണ്ടുമെല്ലാം നവമായി നൽകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള നവീകരണത്തിൻ്റെ പ്രതീകമാണിത്. അതിനുശേഷം എല്ലാം ഒരു തനിയാവർത്തനം പോലെ. കൂടാരവും കൂടാരാങ്കണവും സാക്ഷ്യപേടകവും പുരോഹിത വസ്ത്രവുമെല്ലാം ഇസ്രായേൽ പുനർനിർമ്മിക്കുന്നു. അക്ഷരാർത്ഥത്തിലുള്ള ആവർത്തനമാണ് പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നതെങ്കിലും ദൈവകൽപ്പന പോലെ അവയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൽ കേന്ദ്രീകൃതമായി ജീവിക്കാനുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ നല്ല മനസ്സും പരിശ്രമവുമാണ് നാം ഇവിടെ കാണേണ്ടത്.
നൽകണേ ദൈവമേ മോചനം, പൂർണ മോചനം, നിൽക്കണേ കാവലായി രക്ഷതൻ പാതയിൽ, പാടുന്നു തവ മഹത്വമെന്നും ദൈവമേ. പുകഴ്ത്തുന്നു ഞങ്ങൾ തവ നാമമെങ്ങും,
കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടെ അവർ മോശയുടെ പക്കൽ കൊണ്ടുവന്നു കൊടുത്തു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാതകുടങ്ങൾ, ഉറയിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരികൾ, നിലക്കരടി തോലുകൊണ്ടുള്ള വിരികൾ, തിരശീല സാക്ഷ്യപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ, പിന്നെ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, തനി സ്വർണം കൊണ്ടു നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണനിർമ്മിതമായ ബലിപീഠം, അഭിഷേക തൈലം, പരിമളധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പിന്നെ കൂടാരവാതിലിൻ്റെ യവനികയും അവർ നിരത്തിവച്ചു. ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തിൻ്റെ മറകൾ, തൂണുകൾ, പാതകുടങ്ങൾ എന്നിവയും അവരുണ്ടാക്കി. പിന്നെ അങ്കണകവാടത്തിൻ്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമകൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധസ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കണിയേണ്ട അങ്കികൾ എന്നിവയും അവർ തയ്യാറാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം ഇവയൊക്കെ ഉണ്ടാക്കിയത്. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവിൻ്റെ ആജ്ഞകൾ ജനം വളരെ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു, നിവർത്തിച്ചിരിക്കുന്നുവെന്ന് മോശ പ്രഖ്യാപിച്ചു. എന്നിട്ട് അവരെ മോശ അനുഗ്രഹിച്ചു.
കാറ്റുവിതച്ചവൻ കടൽ പകുത്തുമാറ്റിയവൻ, കാരുണ്യത്തോടെ തൻ ജനത്തെ നയിപ്പവൻ, തൻ കരുത്തിനാൽ ജനത്തെ മോചിപ്പവൻ, കാട്ടിടും കാരുണ്യാതിരേകം തൻ കരത്തിനാൽ.
തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്ത വളരെ ബൃഹത്തായതും എന്നാൽ ബാഹ്യവുമായ ഒരുക്കങ്ങൾ നാം കണ്ടതാണ്, പഠിച്ചതാണ്. പിന്നെയും മോശയിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. ഒന്നാം മാസത്തിൻ്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ടു മറയ്ക്കണം. അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്നതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കണം. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിനു മുന്നിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ചതിൽ വെള്ളമൊഴിക്കണം. കർത്താവിൻ്റെ ആജ്ഞപ്രകാരം മോശ എല്ലാം അഭിഷേകം ചെയ്ത് തയ്യാറാക്കി വയ്ക്കുന്നു. പിന്നെയും നിർദ്ദേശങ്ങൾ ഇങ്ങനെ തുടരുന്നു. ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്തു കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ അങ്ങനെ ശുദ്ധമാവട്ടെ. ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധി ചെയ്യണം. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധി ചെയ്യണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ കൊണ്ടുവന്ന് ജലം കൊണ്ടവരെ ശുദ്ധി ചെയ്യണം. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ കൊണ്ടുവന്ന് ജലം കൊണ്ട് ക്ഷാളനം ചെയ്യണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിച്ച് പിന്നെ അഭിഷേചിച്ച് ശുദ്ധി ചെയ്യുക. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. പിന്നെ അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികളണിയിക്കുക. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേചിക്കണം. പുരോഹിതരെന്ന നിലയിൽ അവരെനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ, എന്നും ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും.
ശുശ്രൂഷകരാ പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹരോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
കർത്താവ് കൽപ്പിച്ചത് പ്രകാരം എന്ന ആവിഷ്കാര ശൈലി പുറപ്പാടിൻ്റെ രചയിതാവ് ഈ ഭാഗത്ത് ആവർത്തിച്ചുപയോഗിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതു പ്രകാരം മോശ എല്ലാം അനുഷ്ഠിച്ചു. രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി.
പിന്നെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ടു മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനികൈക്കു വെളിയിൽ ഒരു മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം ഒരു അപ്പവും വച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് ഒരു വിളക്കുകാൽ സ്ഥാപിച്ചു. മോശകർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു. മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിക്കൽ തിരശീല തൂക്കിയിട്ടു. പിന്നെ സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളനപാത്രം വച്ച് അതിൽ ക്ഷാളനത്തിനുള്ള ജലമൊഴിച്ചു. ഈ ജലം കൊണ്ട് മോശയും അഹറോനും അഹറോന്റെ പുത്രന്മാരും പാദശുദ്ധി വരുത്തി. കർത്താവും മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ശുദ്ധി ചെയ്തു. ക്ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവർ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി. അങ്കണകവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ കർത്താവിന്റെ ആജ്ഞകൾ സകലതും നിറവേറ്റി.
അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു.
പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിശലാകയായി മരുഭൂവിലൂടവിടുന്നു നയിക്കുന്നു. ചെങ്കടൽ തന്നിലേക്കു തൻ്റെ ജനത്തെ തിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നു, കാക്കുന്നു.
പുറപ്പാടിൽ നാം വായിക്കുന്ന വലിയൊരു ഭാഗം ഉരുപ്പിടിയും ഇസ്രായേൽ ജനത്തിന്റെ രൂപീകരണ കാലത്തെ വളരെ നിയമാനുഷ്ഠാനപരവും കർമാനുഷ്ഠാനപരവുമായ വ്യാഖ്യാനങ്ങളാണ്. പുറപ്പാടിന്റെ കേന്ദ്ര സംഭവങ്ങളെയും നായകനായ മോശ എന്ന വ്യക്തിയെയും കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ നിയമങ്ങളും ആരാധനക്രമകാര്യങ്ങളും മെനഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ജനത്തിന്റെ ജീവൽബന്ധിയായ സംഭവങ്ങൾ ദൈവാനുഭവമായി കൂട്ടിയിണക്കി കഥകളും കവിതകളുമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പുറപ്പാടിന്റെ രചയിതാവ്. എന്നാൽ ചരിത്രകാലമൊക്കെയും മനുഷ്യ ജീവിത പുറപ്പാടിന്റെ രംഗങ്ങൾ പോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഗം വികസിക്കുന്നത് ഇനിയും നമുക്ക് പഠിക്കാം. പുറപ്പാട് പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.